2020 June 2 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 5 പേജിൽ നിന്ന് ജോസഫ് കാലുമാറുമ്പോൾ വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. COVID-19 പ്രതിരോധിക്കാനുള്ള ലോക്ഡൌൺ ഇടവേള മതിയാക്കി കേരള രാഷ്ട്രീയം കോവിഡിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിന് ഇത് അനിവാര്യമായിരുന്നു, കാരണം ഇത് തിരഞ്ഞെടുപ്പ് വർഷമാണ്. തിരഞ്ഞെടുപ്പ് പോരിനുള്ള ഒരുക്കങ്ങളും രാഷ്ട്രീയ സാധ്യതകളും മുന്നണികളും കക്ഷികളും ചികഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന്റെ 4 വാർഷിക വേളയിൽ ഇടതുമുന്നണി ഗൃഹസന്ദർശനത്തിനൊരുങ്ങിയത് അതിന്റെ ഭാഗം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഇടപെടലുകളിലൂടെ രാഷ്ട്രീയ സാധ്യതകളും 3 മുന്നണികളും പരീക്ഷിക്കാതില്ല. ജോസഫിന്റെ പ്രശംസ. മുഖ്യമന്ത്രിയെ പാടിപ്പുകഴ്ത്തിയുള്ള പി ജെ ജോസഫിന്റെ കടന്നുവരവ് ശ്രദ്ധേയമാകുന്നത് ഇവിടെയാണ്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനെത്തിയ ജോസഫ് മുഖ്യമന്ത്രിയുടെ കോവിഡ് പ്രതിരോധ ഇടപെടലുകളെ മുക്തകണ്ഠം പ്രശംസിച്ചു. പ്രവാസികളുടെ വരവിലടക്കം സർക്കാരിന്റെ കഴിവുകേടുകൾ ഉണ്ടായെന്ന് UDFും BJPയുമെല്ലാം വിമർശിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇത്. സർക്കാരിന്റെ 4 വാർഷികവും മുഖ്യമന്ത്രിയുടെ ജന്മദിനവും ഒരുമിച്ചെത്തിയപ്പോൾ ജോസഫ് ജന്മദിനാശംസ നേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തി. സ്വന്തം പക്ഷത്തിന് പരോക്ഷ വിമർശനവും ഒരു പത്രത്തിലെഴുതിയ ലേഖനത്തിൽ ജോസഫ് ഒളിപ്പിച്ച് കടത്താതിരുന്നില്ല. തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോഴുള്ള സർക്കാരിന്റെ 4 വാർഷിക വേളയിൽ ദുരന്തമുഖമാണെങ്കിലും പ്രതിപക്ഷത്തിന് വിമർശനം കടുപ്പിക്കാതിരിക്കാനാവുമായിരുന്നില്ല. അതിനാൽ വാർഷിക ദിനത്തിൽ അവർ പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചു. കേരളത്തിൽ ഇന്ന് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പി ജെ ജോസഫ്. നിയമസഭാ സാമാജികൻ എന്ന നിലയിലും ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഇന്ന് സീനിയർ ജോസഫാണ്. മാണിയില്ലാത്ത കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും താരമൂല്യമുള്ള നേതാവും അദ്ദേഹം. സ്ഥാപക നേതാവായ ആർ ബാലകൃഷ്ണപിള്ളയെ വിസ്മരിക്കുന്നില്ല. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിക്ക് ഇന്ന് ഇത്രയും താരമൂല്യമില്ല. 2006 മുതൽ പിള്ള സഭയിലില്ല. മകൻ ഗണേഷ് കുമാർ കക്ഷി നേതാവും ഏക അംഗവുമാണ്. മാണിക്ക് ശേഷം പാർട്ടി പിളർന്നെങ്കിലും നിയമസഭയിൽ ഇപ്പോഴും മാണി കേരള കോൺഗ്രസ് എന്ന കക്ഷിയായി നിൽക്കുന്ന 5 അംഗങ്ങളെ നയിക്കുന്നത് ജോസഫാണ്. ജോസഫിന്റെ നീക്കങ്ങളും കോടിയേരിയുടെ ആഹ്വാനവും. 80ലെത്തിയ പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ കൗതുക കാഴ്ച. KM മാണിയുടെ നിര്യാണത്തോടെ മകൻ ജോസ് കെ മാണിയും ജോസഫും തമ്മിലടിയായി. 2011 ജോസഫ് പക്ഷം ലയിച്ച് വിപുലീകരിക്കപ്പെട്ട കേരള കോൺഗ്രസ് എം മറ്റൊരു പിളർപ്പിലെത്തി. മാണിയുടെ വിശ്വസ്തരായിരുന്ന CF തോമസും ജോയ് എബ്രഹാമും തോമസ് ഉണ്ണിയാടനും ജോസഫിനൊപ്പം എത്തിയെന്നതാണ് പിളർപ്പിന്റെ ബാക്കി പത്രം. ജേക്കബ് ഗ്രൂപ്പിനെ പിളർത്തി ജോണി നെല്ലൂരുമെത്തി. പക്ഷേ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ പ്രവർത്തക പിന്തുണ തങ്ങൾക്കൊപ്പമാണെന്ന അവകാശവാദം ജോസ് വിഭാഗത്തിനുണ്ട്. നിയമസഭാ കക്ഷിയിൽ റോഷി അഗസ്റ്റിനും N. ജയരാജും ജോസ് പക്ഷത്തും CF തോമസും മോൻസ് ജോസഫും PJ ജോസഫും മറുവശത്തുമാണ്. സാങ്കേതികമായി ഒറ്റകക്ഷിയായി തുടരുന്നുണ്ടെങ്കിലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണിപ്പോൾ ജോസ് ജോസഫ് തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നതും UDF നേതൃത്വത്തിന് തലവേദനയുണ്ടാക്കുന്നതും. നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഇനിയുള്ള ഏതാനും മാസത്തേക്ക് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകിട്ടണമെന്നാണ് ജോസഫിന്റെ ആവശ്യം. സംഗതി നിസാരം. പക്ഷേ പാർട്ടിയുടെ നേതൃത്വം ആർക്കെന്ന തർക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കിടക്കുമ്പോൾ ഇപ്പോഴിരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞാൽ സാങ്കേതിക തടസ്സമുണ്ടാകാമെന്ന് ജോസ് പക്ഷം കരുതുന്നു. അങ്ങനെയെങ്കിൽ അവശേഷിക്കുന്ന 5 മാസത്തേക്ക് കേരള കോൺഗ്രസ് തട്ടകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇടതുമുന്നണി റാഞ്ചാം എന്നതിനാൽ തിരഞ്ഞെടുപ്പ് മുഖത്ത് അത് രാഷ്ട്രീയ ക്ഷീണമാണെന്ന് അവർ കരുതുന്നു. ജോസ് വീടില്ലെന്നുറപ്പാക്കിയ ജോസഫ് നിലപാട് ഘടിപ്പിക്കുന്നതിന് മുന്നിൽ പല ലക്ഷ്യങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രാതിനിധ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പക്ഷത്തെ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന പരമാവധി സീറ്റുകൾ, മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി നിലപാട് ഘടിപ്പിക്കുകയും വഴി ഭാവി വിലപേശൽ ജോസഫ് ആരംഭിച്ചെന്ന് UDF നേതൃത്വവും അറിയുന്നു. പിണറായി സർക്കാർ അധികാരമേറ്റ് അധിക നാളാകും മുൻപ് UDF വിട്ട് പ്രത്യേക കക്ഷിയായി നിന്ന് വിലപേശിയ KM മാണിയുടെ തന്ത്രമാണ് ജോസഫിന്റേതും. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ മാണിയെ തിരിച്ച് മുന്നണിയിലെത്തിച്ച ജോസഫ് ഇന്ന് മാണിയുടെ അതേ മാതൃകയിൽ UDF വിട്ട് പ്രത്യേക കക്ഷിയാകാൻ ഒരുങ്ങുന്നു. അതുവഴി വിലപേശൽ ശക്തിപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ജോസഫ് പക്ഷത്തെ നേതാക്കളുടെ ഉന്നതാധികാര സമിതി കോട്ടയത്ത് ചേർന്നെടുത്ത തീരുമാനം ഏതാണ്ട് ഇങ്ങനെയാണ്: UDF വഴങ്ങുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോഴേക്കും ഇടതുപാളയത്തിലെത്താമെന്ന കണക്കുകൂട്ടലും ഉണ്ട്. ഇപ്പോൾ അതിന് മുതിരാത്തത് സ്വന്തം പക്ഷത്തെ മുതിർന്ന നേതാക്കളുടെ വൈമനസ്യമാണ്. ഇടതുപാളയത്തിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് സാരഥ്യം ഉപേക്ഷിച്ച് ജോസഫിനൊപ്പം ചേക്കേറിയ ഫ്രാൻസിസ് ജോർജും തോമസ് ഉണ്ണിയാടനും ഒരു പരിധിവരെ CF തോമസും ഇടതുചേരിയിലേക്ക് പോകാൻ വിമുഖത കാട്ടുന്നവരാണ്. UDFൽ പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടില്ലെന്നും ജോസ് കെ മാണിയുമായുള്ള തർക്കം തലവേദനയായി തുടരുമെന്നും കണക്കുകൂട്ടുന്ന ജോസഫ് മനസ്സിൽ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നെന്ന് വേണം കരുതാൻ. കോവിഡ് പ്രതിരോധത്തിലെ മികവും പറയത്തക്ക വിവാദങ്ങളില്ലാത്തതും കേരളത്തിലൊരു തുടർ ഭരണത്തിന് വഴിയൊരുക്കുമോ എന്ന തോന്നലുണ്ടാവാം. ജോസഫിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആഹ്വാനമുണ്ടായത്. LDF മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം അംഗീകരിച്ച് UDF വിടാൻ തയ്യാറാകുന്നവരുമായി ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് കോടിയേരി തുറന്നു പ്രഖ്യാപിച്ചത് UDFനകത്ത് ആശയക്കുഴപ്പം കൂട്ടാനുമാണ്. രാഷ്ട്രീയവും സംഘടനാപരവുമായ കരുത്തോടെ LDF മുന്നോട്ട് പോകുമ്പോൾ UDF കടുത്ത പ്രതിസന്ധിയിലാണെന്നും ജനം LDFന് തുടർ ഭരണം നൽകുമെന്നുമുള്ള അവകാശവാദവും കോടിയേരി നടത്തി. RSP കോടിയേരിയുടെ നീക്കം RSPയിലെ ഒരു വിഭാഗത്തെയും ലക്ഷ്യമിട്ടാണെന്ന പ്രചരണമുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ മുഖ്യമന്ത്രിയെ മുതിർന്ന നേതാവ് TJ ചന്ദ്രചൂഡൻ പുകഴ്ത്തിയതും ഇപ്പോൾ ഇടതുപക്ഷത്തുള്ള കോവൂർ കുഞ്ഞുമോനിലൂടെ ചിലരെയെങ്കിലും തിരിച്ചെത്തിച്ച് ദേശീയ RSP ലൈനിലെത്തിക്കാനാവുമെന്നും CPM കരുതുന്നെന്നാണ് ഈ പ്രചാരണത്തിന് ന്യായീകരണം. ജോസഫും ഇടതുപക്ഷവും 1989 മൂവാറ്റുപുഴ ലോക്സഭാ സീറ്റിനെ ചൊല്ലി UDFൽ ഇടഞ്ഞ് ജോസഫ് ഇടതുപാളയത്തിലെത്തിയത്. അന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ജോസഫ് പദയാത്ര നടത്തി. ചെങ്ങന്നൂരിൽ പരേതനായ PK കുഞ്ഞച്ചന്റെ വസതിയിലും എറണാകുളത്ത് MM ലോറൻസിന്റെ സഹോദരൻ മാത്യുവിന്റെ വസതിയിലും TK രാമകൃഷ്ണന്റെയും MM ലോറൻസിന്റെയും മറ്റും സാന്നിധ്യത്തിൽ ചർച്ച. തുടർന്ന് അങ്കമാലിയിലുണ്ടായ ചർച്ചയിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ EMS നിലപാട് പ്രഖ്യാപിക്കാൻ ധാരണ. പക്ഷേ തൊട്ടുമുൻപ് MV രാഘവൻ പാർട്ടിയിൽ പുറത്തായതിന് നിമിത്തമായ ലീഗ് വർഗീയ കക്ഷിയെന്ന നിലപാട് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിനെയും ഉൾക്കൊള്ളുന്നത് ശരിയാവില്ലെന്ന സമ്മർദ്ദം കണ്ണൂരിൽ വെച്ച് EMS ഉണ്ടായി. അതിനാൽ ലക്ഷ്യം നിറവേറിയില്ല. മൂവാറ്റുപുഴയിൽ സ്വതന്ത്രനായി ലോക്സഭയിലേക്ക് മത്സരിച്ച ജോസഫ് വിജയിച്ചില്ലെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 1990 ജില്ലാ കൌൺസിൽ തിരഞ്ഞെടുപ്പായപ്പോഴേക്കും ചിത്രങ്ങൾ മാറിമറിഞ്ഞു. ജോസഫ് ഇടതുമുന്നണിയുമായി സീറ്റ് ധാരണയുണ്ടാക്കി മികച്ച പ്രകടനം നടത്തി. പിന്നാലെ 10 സീറ്റുമായി ഇടതുമുന്നണിയിലേക്ക് പ്രവേശനം. ജോസഫിന്റെ ഇടതുമുന്നണിയിലേക്കുള്ള വരവിന് EMSന് സൈദ്ധാന്തിക ന്യായമുണ്ടായിരുന്നു. മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കേണ്ട, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. 2011 വരെ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ഇടതുചേരിയുടെ അനിഷേധ്യ ഭാഗമായി. ആ വർഷത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അദ്ദേഹം മുന്നണി വിട്ട് മാണിയിൽ ലയിച്ചത് അത്ഭുതകരമായിരുന്നു. സ്വന്തം പഞ്ചായത്തായ പുറപ്പുഴയിൽ അത്തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം കോൺഗ്രസിന് അനുകൂലമായത് അദ്ദേഹത്തിൽ മനംമാറ്റമുണ്ടാക്കിയെന്ന് കരുതുന്നവരുണ്ട്. അതല്ല, കേരള കോൺഗ്രസുകൾ ഒന്നാകണമെന്ന് മാണി നേരിൽ പറഞ്ഞപ്പോൾ മനസ്സ് മാറിയതാവാം. അതുമല്ല, ക്രൈസ്തവ സഭാ നേതൃത്വം ഇടപെട്ടിരിക്കാം. ഏതായാലും 2021 തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കെ PJ ജോസഫാണ് വീണ്ടും താരം. രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കുമെന്നതിനാൽ കോൺഗ്രസ് ജോസഫിനെ എങ്ങനെ മെരുക്കുമെന്നതും ചോദ്യം.